إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും മാനിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. സൂറത്ത് ആലു ഇംറാനിലെ 159-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചിട്ടുള്ളത്. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരായത്താണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യത്താൽ താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. വലൗകുന്ത ഫദ്ദൻ ഖലീദൽ ഖൽബി, താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലംഫദ്ദൂമിൻ ഹൗലിക, അവർ നിന്റെ ചുറ്റിൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഖ്വൻഹും, അതിനാൽ അവരോട് മാപ്പാക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കനെ തേടുക. ഫൈദാ വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചന നടത്തുക. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാ, കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ടു പോവുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവത്തെ പുകഴ്ത്തുകയും അതോടൊപ്പം ഉമ്മത്തിനോട് സ്വീകരിക്കേണ്ട ചില നിലപാടുകളെ വളരെ സംക്ഷിപ്തമായി റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വചനമാണിത്. എന്തിന് ഈ വചനം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എക്കാലത്തും ചർച്ച ചെയ്യേണ്ട ഉണർത്തേണ്ട ഒരു വിഷയമാണ് ഇതിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലം മുമ്പുള്ള ആ അറബ് സമൂഹത്തെ, സാംസ്കാരികമായി വളർന്നിട്ടില്ലാത്ത കാട്ടറബികളെന്ന് നമ്മൾ പറയുന്ന ആ സമൂഹത്തെ 23 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ഐക്യപ്പെടുത്തി ഏകോദര സഹോദരങ്ങളെ പോലെയാക്കി, കാന്നഹും ബുന്യാനും മർസൂസ്, ഒരു ബലവത്തായ കെട്ടിടം പോലെ അണിചേർന്ന് നിൽക്കുന്നവരാക്കി മാറ്റിയെടുത്തത് അവിടുത്തെ ഉന്നത സ്വഭാവം കൊണ്ടുകൂടിയായിരുന്നു. ഇസ്ലാം എന്ന മഹത്തായ ആദർശം ആ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പ്രധാനപ്പെട്ട ഒരു മാർഗം അത് റസൂലിലൂടെയാണ് അവർ കേട്ടത്, റസൂലിലൂടെയാണ് അവർ ഇത് മനസ്സിലാക്കിയത് എന്നതായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ പുനർവിചിന്തനം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സ്വഭാവത്തെ സംബന്ധിച്ച്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന സാക്ഷ്യവചനം അംഗീകരിച്ച് നമ്മൾ ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ കാര്യത്തിലും പിൻപറ്റേണ്ടവരാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അഖീദ വിഷയങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, ആരാധനാ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുള്ള ആളായിരിക്കും. പക്ഷെ സ്വഭാവത്തിന്റെ കാര്യം, ജനങ്ങളുമായുള്ള സമ്പർക്കത്തിന്റെ കാര്യം, ജനങ്ങളോടുള്ള ഇടപഴകലിന്റെ കാര്യത്തിൽ വളരെ പിറകിലായിരിക്കും, സ്വഭാവം വളരെ മോശമായിരിക്കും.
ആൾ നല്ല ആളാണ്. അഞ്ചോ നിസ്കരിക്കും, ജമായത്തായി തന്നെ നിസ്കരിക്കും, സുന്നത്ത് നോമ്പൊക്കെ നോക്കും. പക്ഷെ മനുഷ്യനോട് ബന്ധപ്പെടാൻ ഒട്ടും കൊള്ളൂല. സ്വഭാവം വളരെ മോശമാണ്. മനുഷ്യരുമായുള്ള ഇടപാടുകൾ വളരെ മോശമാണ് എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയത്? പലപ്പോഴും നമ്മൾ പറയുന്ന ആശയങ്ങൾ, നമ്മൾ പറയുന്ന ആദർശങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഒരു കാരണം നമ്മൾ തന്നെയാണ്. നമ്മളാണല്ലോ പറഞ്ഞത്, ഓ അവനല്ലേ, അവന്റെ ആദർശം നമുക്ക് കേൾക്കണ്ട. എന്നാൽ അത്രയും മോശക്കാരനായിരിക്കും അവൻ, ജനങ്ങൾക്കിടയിൽ സ്വഭാവം കൊണ്ട് വളരെ മോശമായിരിക്കും. അപ്പൊ അവൻ എത്ര വലിയ ഉന്നത ആദർശത്തിന്റെ വക്താവായി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും ഈ സ്വഭാവക്കാരന്റെ ആദർശമല്ലേ, അത് നമുക്ക് വേണ്ട എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് പരുക്കന്മാരും കഠിനന്മാരുമായിരുന്ന കാട്ടറബികളെ മെരുക്കിയെടുക്കുവാനും അവരെ നല്ല സംസ്കാരമുള്ളവരാക്കി മാറ്റി ലോകർക്ക് മുഴുവനും മാതൃകയാക്കി മാറ്റുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത്. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് ലിന്തലഹും താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ സ്വഭാവത്തിൽ പ്രധാനമായും നഷ്ടപ്പെട്ടിട്ടുള്ളത് സൗമ്യതയാണ്, വിട്ടുവീഴ്ച, സഹനം, ക്ഷമ, അതുപോലെ തന്നെ മനോവിശാലത, ലോലഹൃദയം, ഇതൊക്കെ നമുക്കില്ലാതെ പോയി. പരുക്കന്മാരും കഠിനന്മാരും മുഖം ചുളിക്കുന്നവരുമായി ആളുകളോട് ഇടപഴകുമ്പോൾ ആളുകളെ സന്തോഷിപ്പിക്കുന്ന യാതൊന്നും നമ്മുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലുണ്ടാവില്ല. ആളുകളെ എങ്ങനെ വെറുപ്പിക്കാം എന്നതാണ് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ആളുകളെ എങ്ങനെ നമ്മളുമായി അടുപ്പിക്കാം, ആളുകളെ എങ്ങനെ നമ്മളുമായി യോജിപ്പിക്കാം, ആളുകളെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ അവരിലേക്ക് കടന്നു ചെല്ലാൻ എന്തുണ്ട് വഴി എന്നതല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രശംസിച്ചു പറഞ്ഞ ഈ കാര്യം, സൗമ്യത വേണമെന്ന കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാക്കന്മാരുടെ നേതാവായി മാറിയത് എങ്ങനെയാണ്? അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് കണ്ണിൽ ചോരയില്ലാത്ത പട്ടാള നടപടികൾ കൊണ്ട് ആളുകൾ അടിച്ചമർത്തി അടക്കി ഭരിച്ചതാണോ? ഒരിക്കലുമല്ല. അവിടുത്തെ വിശാലമായ സ്വഭാവമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ആയുധം. നമ്മളിൽ എത്ര പേർക്ക് ആ സ്വഭാവമുണ്ട് എന്ന് നാം ആലോചിക്കണം. സ്വഭാവം ഒരു വലിയ കാര്യം തന്നെയാണ്. ആദരണീയ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ശരീരത്തിലും സ്വഭാവശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ ശരീഅത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് എല്ലാത്തിന്റെയും പൂർത്തീകരണമായതുപോലെ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണമാണ്. ഒരു ഉന്നത സ്വഭാവത്തിന്റെ ഉടമയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുമ്പിൽ നിലകൊണ്ടു. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമവും ഉത്കൃഷ്ടവുമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാ വിഷയത്തിലുമാണ്. താങ്കൾ മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാകുന്നുവെന്ന് അള്ളാഹുവാണ് റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബക്കാരോട് ചോദിച്ചാൽ, അയൽവാസികളോട് ചോദിച്ചാൽ, കൂട്ടുകാരോട് ചോദിച്ചാൽ സ്വഭാവം എങ്ങനെയുണ്ട്? കരക്കടില്ല, വലിയ ഗുണമൊന്നുമില്ല. പിന്നെ നമ്മൾ പാർട്ട്ണർമാരായി പോയില്ലേ, അല്ലെങ്കിൽ അയൽവാസി ആയിപ്പോയില്ലേ, അളിയരായി പോയില്ലേ, എന്താ ചെയ്യാ? അങ്ങനെ പുറത്തു മുന്നോട്ട് പോണു. സ്വന്തം ഭാര്യയോട് ചോദിച്ചാൽ വരെ, ഞാൻ എന്തിനാ അവരെ കാര്യം പറയണേ, ഞാൻ അവരെ കഞ്ഞി കുടിച്ചിരിക്കുന്ന ആളല്ലേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ രണ്ടു മൂന്നാലും മക്കളും ആയില്ലേ, നീ അങ്ങനെ പോട്ടെ, സഹിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അവിടുന്ന് എന്താ പറഞ്ഞത്? കാന ഖുലുഖുഹു ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ സൽഗുണങ്ങളും സമ്മേളിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെന്ന് അവിടുത്തെ ഭാര്യയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മുടെ അയൽവാസികളോടും നമ്മുടെ ഭാര്യയോടും കുടുംബക്കാരോടൊക്കെ ചോദിച്ചാൽ നമ്മളെ കുറിച്ച് എന്തായിരിക്കും? ആളൊക്കെ നല്ല താടിയൊക്കെ ഉള്ള ആൾ തന്നെയാണ്, പക്ഷെ സ്വഭാവം തീരെ കൊള്ളൂല എന്ന് പറഞ്ഞാൽ പോയില്ലേ? ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഉത്തമന്മാർ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നിസ്കാരത്തിനൊക്കെ കൂലി കിട്ടുന്നത് പോലെ, സുന്നത്ത് നോമ്പിനൊക്കെ കൂലി കിട്ടുന്നത്, അതിനേക്കാൾ ഏറെ കനം തൂങ്ങുന്ന സംഗതിയാണ് എന്ത്? സൽസ്വഭാവം എന്ന് പറയുന്നത്. നാളെ പരലോകത്ത് മുഅ്മിനിന്റെ തുലാസിൽ ഏറ്റവും ഭാരമേറിയ സംഗതി എന്താണ്? ഏറ്റവും കനം തൂങ്ങുന്ന സംഗതി എന്താണ്? ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണ്. വജ്ജഹത്തുവിന്റെ പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥനയുണ്ട്. നമ്മൾ വമാനമിനൽ മുസ്ലിമീൻ, വമാനമിനൽ മുശ്രിക്കീങ്ങൽ, വാനമിനൽ മുസ്ലിമീൻ വരെ നമ്മൾ ചെല്ലാറുള്ളൂ. അതിന്റെ ബാക്കിയും കൂടി ഉണ്ട്. അതെന്താ ഉള്ളത്? അല്ലാഹുമ്മ ഹദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. അല്ലാഹുവേ, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലേക്ക് നീ എന്നെ വഴി നടത്തണേ, അതിലേക്ക് നീ എന്നെ നയിക്കണേ, അതിലേക്ക് നയിക്കുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല, വൃത്തികെട്ട മോശമായ സ്വഭാവം എന്നിൽ നിന്ന് നീ തിരിച്ചുവിടണേ, എന്നിൽ നിന്നും ആ സ്വഭാവത്തെ ഇല്ലാതാക്കണേ, അത് ഇല്ലാതാക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഗതിയാണ്. പ്രകൃതിയെ കുറെ നല്ല സ്വഭാവങ്ങൾ ഓരോ മനുഷ്യന്റെ പ്രകൃതത്തിലുണ്ടാവും, അതിന് പുറമെ പരിശീലനം കൊണ്ടും പരിശ്രമം കൊണ്ടും നേടിയെടുക്കുന്ന സ്വഭാവങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്ക് നമ്മൾ ഓരോരുത്തരും ദുസ്വഭാവം എന്താണ് അത് മറ്റ് നമ്മുടെ ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു തരും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പ്രശംസിക്കുന്നവരല്ല നമ്മുടെ യഥാർത്ഥ ചങ്ങാതിമാർ. നമ്മുടെ ദോഷങ്ങളെ നമുക്ക് രഹസ്യമായി പറഞ്ഞു തന്ന് ഒറ്റയ്ക്ക് വിളിച്ച് നമ്മൾ ഉപദേശിച്ച് ഇങ്ങനെ ദോഷമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ ആളുകൾക്കിടയിൽ നിങ്ങൾ മോശമായി പോകും എന്ന് പറഞ്ഞ് നമ്മൾ ഉപദേശിച്ചു തരുന്ന ആളുകൾ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എനിക്കിങ്ങനെ ദോഷമുണ്ടല്ലോ, ആ ദോഷം തിരുത്താൻ എന്താ ചെയ്യേണ്ടത്, അതിന്റെ പരിഹാരം എന്താ, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം, ഇങ്ങനെ ദുസ്വഭാവം റബ്ബ് എനിക്കുണ്ട്, ഇതിൽ നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് സൽസ്വഭാവം ഉണ്ടാകാൻ വേണ്ടി, ദുസ്വഭാവം ഇല്ലാതാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രകൃതിയാവുള്ള സ്വഭാവം നല്ല സ്വഭാവങ്ങളാണെങ്കിൽ അതിനെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നതോടൊപ്പം നമുക്ക് ചീത്ത സ്വഭാവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനെ കുറിച്ച് നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്, വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അത് ഇല്ലെങ്കിൽ ഒരിക്കലും തന്നെ നമുക്കൊരാദർശവും ജനങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കാൻ സാധ്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതിയ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും നബിയുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷണീയമായി തോന്നിയതും അത്ഭുതകരമായി തോന്നിയതും അവിടുത്തെ കാരുണ്യവും വിട്ടുവീഴ്ചയുമായിരുന്നു. ഖുർആൻ തന്നെ സൂറത്തു തൗബയുടെ അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി പറഞ്ഞതെന്താ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണോ, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല, ഉമ്മത്ത് വിഷമിക്കുന്നത് റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം തൽപരനാണ്, ദിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കൃപാലുവും കാരുണ്യവാനുമാണ്. അപ്പൊ ഈ കൃപയും കാരുണ്യവും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എത്രമാത്രം കഷ്ടപ്പാടുകളും വിഷമങ്ങളും സഹിച്ചിട്ടുണ്ട്. മക്കയിൽ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾ ആദ്യത്തെ 13 കൊല്ലം എത്രയായിരുന്നു, വലിയ കുറേശ്ശെ തറവാട്ടിലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കൊല്ലാതെ അവർ വിട്ടത്. എന്നിട്ടും അവസാനം കൊല്ലാൻ വേണ്ടി അവർ വീട് വളഞ്ഞു, എല്ലാ ഗോത്രത്തും ഓരോ ആളുകൾ വന്നു, കുറേശ്ശികൾക്ക് പകരം വീട്ടാൻ സാധിക്കരുത്, എല്ലാ ഗോത്രങ്ങളും ഒന്നിച്ച് മുഹമ്മദിനെ വകവരുത്തണം എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ രക്ഷിക്കാൻ ചെയ്തത്, തായിഫിൽ തന്റെ കുടുംബക്കാരുണ്ട്, ഇവിടെയാണെങ്കിൽ ഏതായാലും ആട്ടും തുപ്പും കേട്ട് സഹിച്ചു മടുത്തു, അന്ന് ഒന്ന് തായിഫിലേക്ക് പോയി കളയാം, അവിടെ സഹായിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോ കുടുംബക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആട്ടുകയും രണ്ട് പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞ് കൂക്കി അദ്ദേഹത്തെ പരിഹസിച്ച് നടത്തുകയുമാണ് ചെയ്തത്. കാലിൽ നിന്ന് ചോര പൊട്ടി ഒരു മുജിരിക്കിന്റെ മുന്തിരിത്തോട്ടത്തിൽ കയറിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അഭയം തേടിയത്. ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി തന്റെ നിസ്സഹായാവസ്ഥയെപ്പറ്റി, ആളുകൾക്കിടയിൽ തനിക്ക് നിലയും നിലവാരവും ഇല്ലാത്തതിനെ പറ്റി റബ്ബിനോട് കേണപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അല്ലാഹു മലക്കിനെ അയക്കുകയാണ്. മലക്ക് വന്നിട്ട് പറയാണ്, മലക്കുൽ ജിബാല യുസല്ലിമു അല റസൂൽ വയഖൂൽ യാ മുഹമ്മദ് ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമികലക്, പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് വന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ട് പറയാണ്, മുഹമ്മദേ, നിങ്ങൾ നിങ്ങളുടെ ഖൗമ നിങ്ങളോട് പ്രതികരിച്ചത് തന്റെ നിങ്ങൾ അല്ലാഹു കേട്ടിട്ടുണ്ട്. വാന മലക്കുൽ ജിബാൽ, ഞാൻ പർവ്വതത്തിന്റെ ചാർജുള്ള മലക്കാണ്, വഖദ് ബഅസനി റബ്ബുക ഇലൈക ലിതഅ്മുറനി ബി അംരിക, എന്റെ റബ്ബ് എന്നെ അയച്ചിട്ട് നിങ്ങളടുത്തേക്ക് അയച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഈ രണ്ട് വലിയ പർവ്വതങ്ങൾ ഈ നാട്ടിൽ നിന്ന് നേരെ മറിച്ചിടണമെന്ന് നിങ്ങളിപ്പോ കൽപ്പിക്കുകയാണെങ്കിൽ ഇവരെ ഒന്നടക്കം നശിപ്പിക്കാൻ നിങ്ങളൊന്ന് അനുവാദം തന്നാ മതി. അത്രമാത്രം മലക്കിൽ ജിബാലിനയച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, ആട്ടെ അവർക്ക് പ്രതികാരം, അങ്ങനെയാകട്ടെ, ഒക്കത്തിനെ നശിപ്പിച്ചേക്ക് എന്ന് വിശാല ഹൃദയനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ആളുകൾക്കിടയിൽ അപമാനിതനായി കാലിന് ചോര പൊട്ടി തണ്ടിപ്പിള്ളരമിട്ട് കൂക്കി പരിഹസിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങള് بل ارجو ان يخرج الله من اصلابهم من يعبد الله ولا يشرك به شيئا. കണ്ടോ, നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ തലമുറ മരിച്ചു പോയിട്ട് ഇവരിൽ നിന്ന് ജനിക്കുന്നവർ അടുത്ത തലമുറയിലെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത മുവഹിദുകൾ ഉണ്ടായെങ്കിലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ അവരെ പർവ്വതം മടിച്ചിട്ട് കൊല്ലേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ വിശാലത എത്രയാണെന്ന് ആലോചിച്ച് നോക്കും. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് ക്ഷമകെട്ടിട്ട് അവസാനം നൂഹ് നബി പ്രാർത്ഥിച്ചതെന്താ? റബ്ബിലാ തദർ അലല്ലർദി മിനൽ കാഫിരീന തയ്യാറ. പടച്ചവനെ രാവും പകലും രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും പല നിമിഷത്തും ഞാൻ ദാവത്ത് നടത്തി എന്നെ തള്ളിക്കളയാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിഷേധികളിൽ ഒരൊറ്റ എണ്ണത്തെയും ഈ നാട്ടിൽ നീ ബാക്കിയാക്കരുത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നീ അവരെ ശിക്ഷിക്കാതെ വിടുകയാണെങ്കിൽ നിന്റെ അടിമകൾ അവർ വഴിപഴപ്പിക്കും. വരാ എലിതു ഇല്ലാ ഫാജിറൻ കസ്സാറ, ഇനി നന്ദി കെട്ടവരും സമ്മാടികൾക്കുമല്ലാതെ ഇവർ ജന്മം നൽകുകയില്ല. ഇവരിൽ നിന്ന് ജനിക്കാൻ പോകുന്നവരും മറു സമ്മാടികളും നന്ദി കെട്ടവരുമായിരിക്കും. അതുകൊണ്ട് ഒറ്റത്തിൽ നിന്ന് നശിപ്പിക്കാതെ വിടരുത് എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അങ്ങനത്തെ പ്രാർത്ഥനകളുടെ ചാൻസ് നബിക്കൂടെ കിട്ടി. മാത്രല്ല റസൂലുള്ളാഹി പറഞ്ഞു എല്ലാ നബിമാരും ഉത്തരം എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനക്കുള്ള ചാൻസ് അള്ളാഹു കൊടുത്തു. ഞാനല്ലാത്ത എല്ലാ നബിമാരും അത് ദുനിയാവിൽ വെച്ച് തന്നെ യൂസ് ചെയ്തു ഉപയോഗിച്ചറിഞ്ഞു. ഞാൻ ആ പ്രാർത്ഥന നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉമ്മത്തിനോട് റസൂലുള്ളാഹിക്കുള്ള സ്നേഹത്രേ. ഇപ്പൊ ഈ സന്ദർഭത്തിൽ നബിയെ കൽപ്പന കൊടുത്താൽ മതി അവരെ നശിപ്പിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല. അവിടുത്തെ മുഖത്ത് തുപ്പി, അവിടെ മുണ്ടിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു, വഴിയിലൂടെ കല്ലും മുള്ളും വലിച്ചിട്ടു, എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു. എന്നിട്ടൊക്കെ അദ്ദേഹം മാപ്പ് കൊടുക്കാച്ചത് മക്ക വിജയിച്ച സന്ദർഭത്തിൽ അവർക്കൊക്കെ പേടിയുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്യുമെന്ന്. ഇന്ന് ചോര ഒഴുകുന്ന ദിവസമാണ്, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണെന്നൊക്കെ അവർ പറഞ്ഞു നടന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. മാപ്പ് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും മാപ്പ് കൊടുക്കുമ്പോഴാണ്, ശിക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും മാപ്പ് കൊടുക്കുമ്പോഴാണ് അതിന്റെ മഹത്വം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിക്കാനും പ്രതികാരം ചെയ്യാനുമുള്ള അധികാരം ഉണ്ടപ്പോ, വേണ്ടത് നടപ്പിലാക്കാനുള്ള ശക്തി ഉണ്ടപ്പോ, പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുത്തതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര ആളുകളുമായിട്ട് മാപ്പ് കൊടുക്കാത്തതിന്റെ പേരിൽ പണങ്ങി നിൽക്കുന്നുണ്ട്? ആളുകൾ തമ്മിൽ പലതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റ്. എന്താ കാര്യം? ബാപ്പ മരിക്കുന്നവരെ പ്രശ്നമില്ല, ബാപ്പ മരിച്ച് സ്വത്തൊരുക്കുന്ന സമയം വന്നപ്പോ ആങ്ങളെയും പെങ്ങളും പ്രശ്നമായി. അളിയന്മാര് വിട്ടുകൊടുക്കൂലെന്ന് അളിയന്മാര്, ഞാൻ വിട്ടുകൊടുക്കൂലെന്ന് അളിയൻ അങ്ങോട്ട്, അല്ലേ? പിന്നെ മിണ്ടാതെയായി, വിളിക്കാതെയായി, ക്ഷണിക്കാതെയായി. അങ്ങനെ ജീവിക്കും എത്ര തറവാടുകൾ ഓരിയൊക്കെ കഴിയാതെ. കാരണം ഓരിയച്ച അടിയായിരിക്കും അന്ന് ഞങ്ങൾ സ്വത്ത് ഓരിയക്കാത്ത് ഇങ്ങനെ പോകുന്ന നല്ലത്. അത് സ്വത്ത് ഓരിയക്കണമെന്ന് പറഞ്ഞവിടെ അടി തുടങ്ങും. അങ്ങനെ മരിച്ചു അല്ലാണ്. ആലോചിച്ച് നോക്കും നിങ്ങള്, ഇവിടെ ഈ പുരാപ്പുഴ സമ്പ്രദായമുള്ളടത്ത് സ്വത്ത് ഓരിക്കേണ്ട പരിപാടി ഒന്നുമില്ലല്ലോ. തലശ്ശേരിയിലും കണ്ണൂരിലും പല ഭാഗത്തുള്ള അവസ്ഥ അതാണ്. ഒരാൾ മോളെ അവിടെ കെട്ടിക്കും, ഓളെ മോളെ അവിടെ തന്നെ കെട്ടിക്കും. കെട്ടിച്ച് കെട്ടിച്ച് കെട്ടി പരങ്ങനെ വലുതാവും. ആർക്കാ ഓരിയക്ക? ആൺകുട്ടികൾക്ക് സ്വത്തല്ല, പെണ്ണുങ്ങൾക്ക് മാത്രം സ്വത്ത്. അങ്ങനെയാണ് പല സന്ദർഭം. ലക്ഷദ്വീപിലും മറ്റു പോയപ്പോ എന്റെ സ്വത്ത് എന്റെ പെങ്ങളെ മക്കൾക്ക് കഴിച്ച, എന്റെ കുട്ടികൾക്ക് വേണമെങ്കിൽ പിന്നെ വേറെ പ്രത്യേകം എഴുതി ഉണ്ടാക്കിയിട്ട് വാങ്ങിക്കൊടുക്കണം. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ തന്നെ അട്ടിമറിച്ച സ്ഥലത്ത് പോട്ടെ, അല്ലാത്ത സ്ഥലത്ത് എന്താ സ്ഥിതി? ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റി, എന്താ പ്രശ്നം? സ്വത്ത്. അയൽവാസികൾ തമ്മിൽ തെറ്റി, എന്താ? അതിരിലുള്ള ഒരു തെങ്ങ്, അതിരിലുള്ള ഒരു മാവ്, അതെന്റെ വല്ലിപ്പ ഒഴിച്ചിട്ടാണ് ഞങ്ങളതാണെന്ന് വല്ലിപ്പ മരിക്കുമ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്ലാവങ്ങ് വണ്ണം വെക്കൂലേ, അപ്പൊ പിന്നെന്താ? ഇവിടെ നോക്കിയവർ എന്റേതാണ്, ഓവന്നല്ല നമ്മളതാണ്. എന്നിട്ട് ഈ പുലാവിന് എത്ര വില കിട്ടുമോ അതിന്റെ പത്തരട്ടി കേസ് കൂടിയാലും പുലാവ് ഇട്ടുകൊടുക്കൂല. അത് മുറിച്ച് കത്തിച്ച് 800 ആക്കിയാലും അവന് കൊടുക്കൂല. പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കും. വിട്ടുവീഴ്ച ഇല്ലെങ്കിൽ നമ്മുടെ റമദാനിലൊക്കെ വന്നിട്ട് ആളുകൾ അവസാനത്തെ പത്തിലെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫുഅന്നീ, അടിയനെ വിട്ടുവീഴ്ച തരണേ എന്ന് പറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുവീഴ്ച തരുമോ? സൃഷ്ടികൾക്ക് പരസ്പരം മാപ്പ് കൊടുക്കാത്ത, വിട്ടുവീഴ്ച ചെയ്യാത്തവരോട് സൃഷ്ടാവായ അല്ലാഹു വിട്ടുവീഴ്ച കാണിക്കോ? കാണിക്കൂല. സൂറത്തുന്നൂറിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ട് കാണും ചിലപ്പോ. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കപ്പെട്ടപ്പോ മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹാബിയും അതിൽ പങ്കെടുത്തു. പലവരും പങ്കെടുത്ത കൂട്ടത്തിൽ മൂപ്പരും പങ്കെടുത്തു. അങ്ങനെ മിസ്തഹിന് അബൂബക്കർ സിദ്ദീഖ് ഒരുപാട് ഔദാര്യങ്ങൾ കൊടുത്ത ആളാണ്. എന്റെ മോളെ കുറിച്ചുള്ള അപവാദ പ്രചരണത്തിൽ അവനും പങ്കെടുത്തില്ല, കൊടുക്കൂല ഞാനൊന്നും എന്ന് സിദ്ദീഖുൽ അക്ബർ തീരുമാനമെടുത്തു. അള്ളാഹ് ആയത്തിറക്കി പാവപ്പെട്ടവർക്കും മുഹാജിറുകൾക്കും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതിജ്ഞ എടുക്കാൻ പാടില്ല. എന്നിട്ട് അവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അള്ളാഹുലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിസ്തഹ് ചെയ്ത തെറ്റ് നിങ്ങൾ വിട്ടുകൊടുത്താലല്ലേ അബൂബക്കറെ, നിങ്ങൾക്ക് ഒത്തിരി സംഭവിച്ച തെറ്റുകൾ അല്ല വിട്ടുവരുള്ളൂ. ഇത് കേട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബറിന്റെ ഗൗരവം മനസ്സിലായി. ഓടിച്ചെന്ന് നിസ്തഹിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, വിട്ടേ നിങ്ങൾക്ക് തന്നിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നു, ഇതുപോലെ ഇനി നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരും എന്ന്. അപ്പൊ കണ്ടങ്ങള്, അപ്പോ ഇർഹമു മൻഫിൽ അർലി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ ഇർഹമുക്കും മൻഫിസമ, ഉപരിലോകത്തുള്ള അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. നമ്മൾ ആർക്കും ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതെ പള്ളിയിൽ വന്നിരുന്നിട്ട് മാപ്പാക്കണേ റബ്ബേ, പൊറുക്കണ റബ്ബേ, ക്ഷമിക്കണ റബ്ബേ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു പുറത്തു തരോ? നമ്മുടെ ദുരഭിമാനമാണ് പലപ്പോഴും സുലഹുണ്ടാക്കാൻ തടസ്സം. രണ്ടാളുകൾ തമ്മിൽ പിണങ്ങിയാൽ സുലഹുണ്ടാക്കണം എന്നത് അള്ളാന്റെ കൽപ്പനയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫാത്തിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅന്നകും തുർഹമൂൻ. മുഅ്മിനുകൾ സഹോദരങ്ങൾ മാത്രമാണ്. അവർ രണ്ടുപേർ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ എന്ത് വേണം? രണ്ടു ഭാഗത്തും കൂടിച്ച് ഇവിടുന്ന് ചായ കുടിക്കുക, എന്നിട്ട് അവന്റെ ഉച്ചം പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് ചായ കുടിക്കാൻ എന്റെ ഉച്ചം പറഞ്ഞു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത് അല്ല, സുലഹുണ്ടാക്കണം. അത് ഒരുപാട് വലിയ പുണ്യമുള്ള കാര്യമാണ്. രണ്ടാളുകൾ തുടങ്ങിയാൽ പിന്നെ അവർ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങും, പിന്നെ അവരെ കൂട്ടുകാർ തമ്മിൽ പിണങ്ങും, പിന്നെ അവനോട് ആർക്കെങ്കിലും യോജിപ്പ് കണ്ട അവനോട് ഇവൻ പിണങ്ങും, ഇവനോടാരും യോജിപ്പുണ്ട് അവനോട് പിണങ്ങും. അങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ പിന്നെ വേറിട്ട് 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 അങ്ങനെ ഷെയ്ത്താൻ അതങ്ങനെ വലുതാക്കി കൊടുക്കുകയും ചെയ്യും. ഇണങ്ങിയവരെ തമ്മിൽ പിണക്കുക എന്നത് ഷെയ്ത്താന്റെ അജണ്ടയിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താവിൽ ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർ അവരെ പിണക്കാൻ പിശാച് പരിശ്രമിക്കും. അതിനുവേണ്ടി പ്രത്യേകം സിഹിറിനുണ്ട്, സിഹിറിന്റെ കിതാബില് യോജിപ്പിക്കുക, തെറ്റി നിൽക്കുന്നവരെ യോജിപ്പിക്കാനും യോജിച്ചു നിൽക്കുന്നവരെ തെറ്റിപ്പിക്കാനുള്ള സിഹിറുണ്ട്. രണ്ട് സിഹിറും വൻപാപത്തിൽ പെട്ടതാ. എല്ലാ സിഹിറും വൻപാപങ്ങളിൽ പെട്ട ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എന്ന് വരെ നവാഖുൽ ഇസ്ലാമില് പണ്ഡിതന്മാർ വ്യക്താക്കിയിട്ടുണ്ട്. അപ്പൊ ഷെയ്ത്താൻ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും? ആ പിണക്കം വിപുലീകരിക്കും, അതിനുവേണ്ടി ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ സുലഹ നടക്കുന്നില്ല, സുലഹ ഇറക്കാത്തത് പണ്ട് ഭാഗത്തും ആള് കൂടും. ഇങ്ങനെ ഒന്ന് മധ്യസ്ഥനിരിക്കണം എന്ന് പറയുന്നത് സുലഹിക്ക് എന്താ എന്റെ അഭിപ്രായം? ഏയ് നിങ്ങളെ ഒന്നും പോണ്ട, എന്ത് സുലഹ, ഓനല്ലേ തോന്നിയാസം കാട്ടി മറ്റവനോടും പോയിട്ട്, ഏ നീ സുലഹനൊന്നും ഇരിക്കണ്ടോ. എന്നാൽ ഓൻ സുലഹനിരുന്ന് ആളുകള് മാന്യന്മാരായ ആളുകളെ മുമ്പിൽ വെച്ച് പണ്ഡിതന്മാരോ നാട്ടിലെ പ്രമുഖന്മാരോ ഒക്കെ ഇരുന്നിട്ട് സുലഹുണ്ടാക്കിയിട്ട് സുൽഹായി വന്ന് കൈകൊടുത്ത് സലാം പറഞ്ഞ് പിരിയുമ്പോ സലാം പറയാൻ പറഞ്ഞ തന്നെ പല ആളുകൾക്കും ആ സുല്ലൊക്കെ സലാം പറയൊന്നും വേണ്ട, എന്താ സലാം പറയുമ്പോ മനസ്സിന്ന് പോയിട്ടില്ല, പിന്നെ എങ്ങനെ സലാം പറയാ? മൂന്ന് ദിവസത്തിലധികം പണങ്ങി നിൽക്കരുത്. എത്തിൽ അതിന് ഉത്തമനാരാ? സലാം കൊണ്ട് തുടങ്ങുന്നവനാണ്. ഞാൻ സലാം പറയില്ല, ഓല്ലെ തെറ്റിയത്, ഓ സലാം പറയട്ടെ, ഓ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ മാലിക്കും സലാം പറയാ. മറ്റവനോടും ശീത്താൻ അതന്നെ പറയോ, എല്ലാം പറയണ്ടാകും. സുല്ലുണ്ടാകുമോ? ദിവസങ്ങള് രണ്ടു കൂട്ടരോടും ചർച്ച ചെയ്ത് ഉറക്കൊഴിച്ച് ഓനെ വിചാരണ ചെയ്ത് ഇവനെ വിചാരണ ചെയ്ത് രണ്ടുകൂട്ടും കൂട്ടി വിചാരണ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ഏയ് ഞാൻ സലാം പറയില്ല കഴിഞ്ഞില്ലേ? അതെന്താ ദുരഭിമാനമാണ്? ഇനി ആരെങ്കിലും അങ്ങനെ സലാം പറഞ്ഞ് നന്നായാലോ, കുടുംബക്കാരോ സുഹൃത്തുക്കളോ നാട്ടുകാരോ അവരഭിനന്ദിക്കാനും അനുമോദിക്കാനും കുറച്ചാളെ ഉണ്ടാവുള്ളൂ. നന്നായി നിങ്ങൾ ചെയ്തത് പരലോകത്ത് വലിയ കൂലുള്ള കാര്യമാണ്. എങ്ങനെ മരിച്ചുപോയിട്ട് എന്താ കാര്യം? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് പകവച്ച് മരിച്ചിട്ട് എന്താ കാര്യം? പരലോകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരൂലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പറയല്, അങ്ങോട്ടും കുറ്റം പറയൽ അവസാനിച്ചില്ല എന്നതോടുകൂടി നിങ്ങളെ മനസ്സുകൾ ഒരുപാട് എഴുതി വെച്ചില്ലേ? അതൊക്കെ പൊറുക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അനുമോദിക്കുന്ന ഒരു കുറവായിരിക്കും. കുടുംബക്കാരിൽ പലരും പറയും, എടാ നമ്മുടെ കുടുംബത്തിൽ, നമ്മളെ കുടുംബത്തിൽ, നമ്മുടെ തറവാട്ടിന്റെ ചരിത്രത്തിൽ മറ്റൊരാൾക്ക് ഇങ്ങനെ പട്ടിയെ പോലെ താഴ്ന്നു കൊടുത്തൊരു ചരിത്രം കാണാൻ സാധിക്കില്ല. നീ നമ്മളെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി, നാണം കെട്ടവൻ, ഇതിനേക്കാൾ നല്ലത് തോന്നിച്ചാകുന്നല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ജീവിതത്തിൽ ആർക്കും അയാൾ മാപ്പ് കൊടുക്കാത്ത വണ്ണം അവനെ വഷളാക്കും. ഇത് ഷെയ്ത്താന്റെ പണിയാണ്, ഇതൊരിക്കലും മുഅ്മിനിന്റെ പണിയല്ല. വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടി ഇപ്പൊ രണ്ടാൾ തമ്മിൽ യോജിക്കണമെങ്കിൽ അവൻ 5 ലക്ഷം റുപ്യ എനിക്ക് തരണമെന്ന് പറയാണ്. അപ്പൊ മധ്യസ്ഥനായ ആളേക്ക് ഒരു പൈസയില്ല. പക്ഷെ വലിയൊരു പ്രശ്നം ഇവിടെ തീരാമുണ്ട്, ഞാൻ കൊടുത്തോളം 500,000 അയാൾ പറയാ, ഞാൻ കൊടുത്തോളം എന്നാലും നിങ്ങൾ തമ്മിൽ യോജിക്കുക. എന്നിട്ട് ഞാൻ മറ്റുള്ളവരോട് യാചിച്ച് ചോദിച്ചിട്ട് കൊടുത്താൽ പോലും അത് നല്ല കാര്യം തന്നെ. അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾ മരിക്കുമ്പോ നമ്മൾ കട ഏറ്റെടുക്കുന്നില്ലേ എന്നതുപോലെ ചിലപ്പോൾ ഏറ്റെടുക്കുന്നു. അപ്പൊ അത്രയും മനുഷ്യനെ യോജിപ്പിക്കുന്നതിന് പിശാച് വളരെ ബന്ധം നിൽക്കും. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ സുലഹൻ ഉണ്ടാക്കേണ്ട രംഗത്ത് വരുമ്പോ സുലഹൻ ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഏയ് ഇരിക്കൂല, ഇരുന്നാൽ തന്നെയും സലാം പറയില്ല, സലാം പറഞ്ഞ് പിരിഞ്ഞാൽ തന്നെയും പഴയതുപോലെ തന്നെ. യോജിപ്പ് എന്ന് പറയാനേ ഉള്ളൂ, പുറത്ത് മാത്രം യോജിപ്പ്. അപ്പൊ മനസ്സ് തുറക്കുന്നില്ല, മനസ്സിന് വിട്ടുവീഴ്ചയല്ല. വിട്ടുവീഴ്ചയില്ലെങ്കിൽ പിന്നെ അല്ല വിട്ടുവീഴ്ച ചെയ്യോ? പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മാത്രമല്ല സുഹൃത്തുക്കളെ, ഇടപാടുകളിലൊക്കെയും വിശാലത കൈക്കൊള്ളണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വൈദസ്തറാ വൈദഖതല. അല്ലാഹു ഒരു വ്യക്തിയെ വിശാലത കാണിക്കുന്ന ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. ആരാണവൻ? വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കിട്ടാനുള്ള കടം വസൂൽ ചെയ്യുമ്പോഴും വിശാലത കാണിക്കുന്നവൻ. കച്ചവടം എന്ന് പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും അതില്ലാതെ ലോകമുണ്ടോ? മനുഷ്യൻ ജീവിതം ആരംഭിച്ച അന്ന് മുതല കൊടുക്കലും വാങ്ങലും. അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കാണിക്കാതെ കടുംപിടുത്തം കാണിച്ചാൽ മനുഷ്യ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല. കിട്ടാനുള്ള കടം വസൂൽ ചെയ്യുമ്പോൾ 100 rupees തരാനുള്ളവൻ 95 rupees 5 rupees കുറവും തരണം, ഏയ് 99.9 എനിക്ക് വേണ്ട എന്ന് പറയരുത്. ആ 95 വാങ്ങിയിട്ട് 5 വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ 5 പിന്നെ തരട്ടെ എന്ന് വെക്കുക. ഒരാൾ കടം വാങ്ങി പറഞ്ഞ സമയത്ത് തരാൻ അയാൾക്ക് വയ്യ, ഞെരുക്കക്കാരനാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരാൾ ഏറ്റവും വലിയ ആയത്ത കടത്തിന്റെ ആയത്ത് പേരെന്താ പറഞ്ഞത്? വൈകാനത്തിൻ പല നിറത്തും ചെയ്യാൻ മൈസറ. ഒരാൾ ഞെരുക്കക്കാരനാണെങ്കിൽ അവന് സൗകര്യം ആശ്വാസം കിട്ടുന്നത് വരേക്ക് നിങ്ങൾ ഇടം കൊടുക്കണം, നീട്ടിക്കൊടുക്കണം. കടബാധ്യതയുള്ളവന് നീട്ടിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ കടബാധ്യതയിൽ നിന്ന് അയാൾക്ക് കുറച്ച് ഒഴിവാക്കി കൊടുക്കുന്നതും അല്ലെങ്കിൽ മുഴുവൻ വിട്ടുകൊടുക്കുന്നതും വലിയ പുണ്യമാണെന്നും വലിയ പരലോകത്ത് പ്രത്യേക തണൽ കിട്ടുന്ന പ്രവൃത്തിയാണെന്നും ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യോ? ചെയ്യൂല. കിട്ടാനുള്ള കടം നമുക്കറിയാം ഒന്ന് തരാൻ കഴിയൂലം തൊലഞ്ഞിട്ടാണ്. എന്നാലും 4 ആളടിയിലെത്തും ചോദിക്കും, എടാ 5000 കിട്ടിയില്ലല്ല. അപ്പോ അവനിങ്ങനെ തലയുറഞ്ഞ് ഞാൻ തരാം, എങ്ങനെയെങ്കിലും ഞാൻ നോക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. എന്നിട്ട് അവൻ പോയിട്ട് പറയും, ഓൻ തരൂല്ല എന്ന് എനിക്കറിയാം, അവനെ കൂടെ തരാൻ കഴിയൂല. എന്തിനാ അങ്ങനെ വിട്ടുകൊടുക്കണേ? അങ്ങനെ ആളെങ്ങനെ വഷളാക്കുക? ഈ 5000 പേരിൽ അവനെങ്ങനെ വഷളാക്കുക? എന്തൊരു കാര്യമുള്ളത്? നേരെ മറിച്ച് ഈ ആയത്തിൽ പറഞ്ഞ വൻ തസ്തു കുഹൈറുണ്ടെക്കും, നിങ്ങളയാൾക്കത് സദക്കായിട്ട് വിട്ടുകൊടുക്കാതെ നിൽക്കണം നല്ലത്. എന്നെ കൊണ്ട് തരാൻ കഴിയില്ല എന്നറിയാം, നീ ഇപ്പൊ തൊലഞ്ഞു പോയി എന്നറിയാം, ഗൾഫിന് ജോലിയും പോയി മറ്റെല്ലാം കഷ്ടപ്പാടാന്നറിയാം. ആ 5000 കിട്ടിയതിന് തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ നിങ്ങൾക്കത് വിട്ടു തന്നിരിക്കുന്നു. അല്ലാഹു നമുക്ക് രണ്ടാക്കും പുറത്തുതരട്ടെ എന്ന് പറഞ്ഞു വിട്ട എന്തൊരു വലിയ കാര്യമായിരിക്കും അത്. പക്ഷെ കൊടുക്കൂല, വിട്ടുവീഴ്ച പരിപാടിയല്ല ഇത്. നമ്മൾ വിജയിപ്പിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഒക്കെ ചരിത്രത്തിൽ നമ്മളിങ്ങനെ പറയും, ഹംസാ റളിയല്ലാഹുവിനെ കൊന്നപ്പോൾ റസൂൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. പക്ഷേ കൊന്ന ഹിന്ദു, കൊല്ലാൻ ഏർപ്പാട് ചെയ്ത ഹിന്ദു, കൊന്ന വഹ്ശി അവർ മുസ്ലിം ആയപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുക ചെയ്യുന്നത്. തന്നെ കണത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാർക്ക് മാപ്പ് കൊടുത്ത യൂസുഫ് നബിന്റെ ചരിത്രം, ഇതൊക്കെ പ്രസംഗിക്കാൻ മാത്രമുള്ളതാ? ഏയ് രോമാഞ്ചം കൊണ്ട് ആ പ്രസംഗം കേട്ടിട്ട്, ആ വിട്ടുവീഴ്ചയുടെ കഥ കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടായി. രോമാഞ്ചം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ജീവിതത്തിൽ നടപ്പിലാക്കാതെ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ആളാകണം. അതാണ് ഈ ആയത്തിൽ തന്നെ കണ്ട ഫഅൽഖുഅൻഹും, നബിയെ താങ്കൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മാപ്പാക്കുക. വസ്തഫിർ ലഹും, അവർക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നെ പറഞ്ഞെന്താ, ശാദിറുഹും ഫിൽ അംരി, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചന നടത്തുക. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കുടുംബത്തിലായാലും പൊതു കാര്യങ്ങളിലായാലും മുഷാവറ ചെയ്യാന്നുള്ളത്, ഏതൊരു കാര്യത്തിന് നമ്മൾ പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ആളുകളോട് മുഷാവറ ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്. മുഷാവറ ചെയ്യുന്നത് എന്തിനാ? പലരുടെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും നല്ലതും ഇസ്ലാമിന്റെ റൂഹിനോട് യോജിച്ചതുമായ സംഗതി നമുക്ക് അവിടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മുഷാവറ ചെയ്ത് ഒരു തീരുമാനമെടുത്താൽ പിന്നെ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തവക്കുലാക്ക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവങ്ങൾ നമുക്കുണ്ടാകണം, സഹാബത്തിന്റെ ഉന്നത സ്വഭാവങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ ഓരോരുത്തരും നല്ല സ്വഭാവമുള്ളവരാകണം. എല്ലാവരും വിചാരം ഞാൻ നല്ല സ്വഭാവക്കാരനാണെന്നാണ്. പക്ഷെ നമ്മളല്ല നമ്മളെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് പറയേണ്ടത്, നമ്മുടെ കൂട്ടുകാർ, നമ്മളുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ, നാട്ടുകാരെല്ലാവരും പറയട്ടെ നമുക്കൊക്കെ കുറവുകളുണ്ട്. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഉന്നത സ്വഭാവം നേടിയെടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ റിസാല മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീന്റെ ഒരു ക്ലാസ്സാണ്. മകാരിമുൽ അഖ്ലാഖ് എന്ന പേരിൽ ഇത് ചെറിയൊരു റിസാലയായി ഇറക്കിയിട്ടുണ്ട്. ഇതിൽ സൃഷ്ടികളോടുള്ള നമ്മുടെ ഇടപഴകലുകളിൽ സമ്പർക്കങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ വർത്തിക്കേണ്ടത്, അവിടെ നമ്മൾ സൽസ്വഭാവിയാകുന്നത് എങ്ങനെയാണ്, അള്ളാഹുമായുള്ള ബന്ധത്തിൽ സൽസ്വഭാവിയാകുന്ന രൂപം, സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ സൽസ്വഭാവിയാകുന്ന രൂപം. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഫിസ്ലുൽ ഖുൽഖ് സൽസ്വഭാവം എന്നതിനെ അദ്ദേഹം കൊടുത്തുള്ള നിർവചനം ശൈഖ് ഇവിടെ കൊടുക്കുകയാണ്. ബിഅന്നഹു കഫ്ഫുൽ അദാ വബദലുൻ നദാ വതലാഖത്തുൽ വജ്ഹ്. മൂന്ന് കാര്യങ്ങളിലാണ്, മൂന്ന് അടിസ്ഥാനങ്ങളിലാണ് സൽസ്വഭാവം കറങ്ങുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, ദ്രോഹം ഇല്ല, മറ്റൊരു ആരെയും ദ്രോഹിക്കാതിരിക്കുക. വബദലുന്നത, ഔദാര്യം, നമ്മളെ കൊണ്ട് കഴിയുന്ന ഔദാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുക. മറ്റൊന്ന്, പ്രസന്ന മുഖം ഉണ്ടായിരിക്കുക. ഈ മൂന്നും നമുക്കുണ്ടായാൽ സൽസ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട കുറെ വശങ്ങൾ നമ്മൾ നേടിക്കഴിഞ്ഞു. ഒന്നാമത്തത് കഫുൽ അദാ, ദ്രോഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. നാവ് കൊണ്ടാകട്ടെ, പണം കൊണ്ടാകട്ടെ, സ്ഥാനമാനങ്ങൾ കൊണ്ടാകട്ടെ, സ്വാധീനം കൊണ്ടാകട്ടെ, ശരീരം കൊണ്ടാകട്ടെ, പലതുകൊണ്ടും ആളുകൾ ദ്രോഹിക്കാറുണ്ട്. ആ വക ഒരു ദ്രോഹവും നമ്മളിൽ ഇല്ലാതിരിക്കൽ. മുസ്ലിമും സലീം അൽ മുസ്ലിമൂന മില്ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഹജ്ജത്തുൽ വിദായിൽ ആ വലിയ സദസ്സിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ രക്തങ്ങൾ, നിങ്ങളുടെ സമ്പത്തുക്കൾ, നിങ്ങളുടെ അഭിമാനങ്ങൾ, ഇത് പരസ്പരം പവിത്രമാണ്. അപ്പോ കയ്യേറ്റം ചെയ്ത് രക്തചിന്തൽ നടത്താൻ പാടില്ല, അഭിമാനക്ഷതം വരുത്താൻ പാടില്ല, ഒരാളെ സ്വത്ത് കയ്യേറ്റം ചെയ്യാൻ പാടില്ല, അയാളെ ശരീരത്തിന് കയ്യേറ്റം ചെയ്യാൻ പാടില്ല. ആ നിലക്ക് എല്ലാം പവിത്രമാണ്. ഏതുപോലെ ദുൽഹജ്ജ് മാസത്തെ പോലെ, അതാ ഫി ശഹരിക്കും ഹാദാ, ദുൽഹജ്ജിലാണ് നബി പറയുന്നത്. ഫി യൗമിക്കും ഹാദാ എന്ന് പറഞ്ഞാൽ അറഫാ ദിവസമാണ് പറയുന്നത്. ഏറ്റവും ഉത്തമ വർഷത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസമാണത്. പിന്നെ ആ നാട്ടിൽ വെച്ചാ പറഞ്ഞത്, അതേതാ മക്ക രാജ്യം, പവിത്ര രാജ്യം. അതുപോലെ നിങ്ങളുടെ എല്ലാം പവിത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ്ടായി. അപ്പൊ ആ ഒരു പരിഗണന നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ നിലപാടുകൾ കൊണ്ട് തന്റെ മുസ്ലിം സഹോദരന് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കാര്യം മാത്രം, നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം, നമുക്ക് സ്ഥൈര്യമായിട്ട് ജീവിക്കണം, അതിന് മറ്റാർക്ക് ദോഷമായാലും ശരി എന്ന ചിന്താഗതി ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സാമൂഹ്യ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ദ്രോഹം നമ്മളെക്കാൾ നമ്മുടെ ദ്രോഹം അവർ സഹിക്കേണ്ടി വരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പൊ നാവുകൊണ്ട് ഏഷണി, പരദൂഷണം, അതുപോലെ തന്നെ അശ്ലീലം പറച്ചിൽ, ചീത്ത വിളിക്കൽ, ഇതൊക്കെ നമ്മളെ കൊണ്ട് നാവുകൊണ്ടുള്ള ദ്രോഹമാണ്. സമ്പത്ത് കൊണ്ടുള്ള ദ്രോഹം, സ്വാധീനം കൊണ്ടുള്ള ദ്രോഹം, ഈ ഒരു ദ്രോഹവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം ബദലുന്നത, നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഔദാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുക. നമ്മുടെ ശരീരം കൊണ്ടാകട്ടെ, പണം കൊണ്ടാകട്ടെ, അതുപോലെ നമുക്കുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടാകട്ടെ. നല്ല സ്ഥാനമുള്ള ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, 10,000 കൊടുക്കുന്നിടത്ത് അത് മതിയാവും നമുക്ക്, അതൊരു സഹായമാണ്. അങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമയം ഒഴിവാക്കി, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, ഇതുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പൊ ആളുകളുടെ ആവശ്യങ്ങൾ നിരവധിയുണ്ട്, ആവശ്യക്കാർ ഒരുപാടുണ്ട് ഈ നാട്ടിൽ, ഒരുപാട് ആളുകൾ ആവശ്യക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യാൻ സാധിക്കും? ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ നീ വർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടേക്കാണ് നമുക്ക് ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുക? ഇപ്പോ നമ്മൾ ദ്രോഹിക്കപ്പെടുത്തു, നമ്മൾ മർദ്ദിക്കപ്പെട്ടു എന്നാൽ നമ്മൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു ഔദാര്യമാണ്. നാം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ഔദാര്യമാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം വിവരിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവർ സന്തോഷ സന്ദർഭത്തിലും വിഷമ സന്ദർഭത്തിലും പണം ചെലവഴിക്കുന്നവരാണ്. ദുഃഖം ഉണ്ടാവുമ്പോഴും സന്തോഷം ഉണ്ടാവുമ്പോഴും അവർ പണം ചെലവഴിക്കും. മാത്രമല്ല അവൽ ഖാലിമീനൽ ഗൈല, കോപം വരുമ്പോൾ അതിനെ കടിച്ചമർത്തും. കോപം വരുമ്പോ വായ്പ ഒക്കെ വിളിച്ചു പറയാ, കൈ എന്തെങ്കിലും കണ്ണ് കണ്ടത് കണ്ടത് എറിയ, അങ്ങനെ ചെയ്യുന്ന ആളല്ല. കോപത്തെ അടക്കി നിൽക്കും. വലാസീനാ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണവർ, മാപ്പ് കൊടുക്കുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു അത്ര ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല വിട്ടുവീഴ്ച ചെയ്യലാണ് തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് വ്യക്തി ജീവിതത്തിൽ പ്രതികാരം ചെയ്യാൻ നമുക്ക് കഴിയും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രതികാരം ചെയ്യുന്നില്ല. ഇത് ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ തിന്മയെ തടയുക. വലാത്തസ്തവിൽ ഹസൻ തോല ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറയാണ്, നന്മയും തിന്മയും സമമാവുകയില്ല. ഏറ്റവും ഉത്തമമായതുകൊണ്ട് തിന്മയെ നീ തടയണം, പ്രതിരോധിക്കണം. എന്നാൽ അങ്ങനെ നീ ചെയ്താൽ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ, നിനക്കും യാതൊരുത്തനും ഇടയിൽ ശത്രുതയുണ്ടോ. കാന്നഹു വലിയുൽ ഹമീം, അവനതാ ആത്മമിത്രമായി നിന്റെ സുഹൃത്തായി വരും. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ക്ഷമാലുക്കൾക്കല്ലാതെ ഈ അവസ്ഥ പ്രാപിക്കാൻ കഴിയില്ല. വമാ യുലഖാഹ ഇല്ലാ ദു ഹമ്ദിൻ അലീം, മഹത്തായ സ്വഭാവത്തിനുടമകൾക്കല്ലാതെ ഈ പദവിയിലെത്താൻ കഴിയുകയില്ല. അത് ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും അങ്ങോട്ട് മാപ്പ് കൊടുക്കാൻ, ഇങ്ങോട്ട് നമ്മളെ ശല്യപ്പെടുത്തിയാലും ശല്യപ്പെടുത്താൻ നമ്മൾ നന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അതിന് കഴിയാന്ന് പറഞ്ഞത് അത് വലിയ ഒരു മഹത്തായ സ്വഭാവം തന്നെയാണ്. അവിടെ നമുക്ക് എത്താൻ സാധിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വലിയ പ്രതിഫലമാണ് അതിന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാ സമയത്തും നമ്മൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുമോ, പറ്റില്ല. പണ്ഡിതന്മാരെ തന്നെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാള് വളരെ ദുരോഹം ചെയ്യുന്ന ആളാണ്, ചെറും ഫസാദും മാത്രം അവന്റെ അടുത്തുള്ളൂ, അതുകൊണ്ട് അറിയപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് നീ മാപ്പ് കൊടുത്താൽ ചിലപ്പോൾ അവനാ ചെറിലും ഫസാദിലും വീണ്ടും ശക്തി കൂടുക ചെയ്യാം. അതല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുത്താൽ അയാൾ നന്നാവും, അയാൾക്ക് ചിന്തിക്കാൻ അത് കാര്യമാവും, ഇയാൾക്കും അതിന്റെ ഗുണമുണ്ടാകും. ഇതേക്കൊണ്ട് സൈബിൻ സൈമിയെ പറഞ്ഞിട്ടുണ്ട്, മാപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഇസ്ലാഹ് ഒരു നന്മ ഉണ്ടാക്കണം, നന്മയുണ്ടാക്കൽ നടക്കുമെങ്കിൽ അവിടെ മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, നീ നിന്റെ നന്മ നല്ല കാര്യങ്ങൾ ഒന്നിനെയും നിസാരമായി കാണരുത്. വലവും തൽക്കാഹാഹിന്തലി, പ്രസന്ന മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ അഭിമുഖീകരിക്കുന്നത് പോലും. നമുക്കൊന്ന് പുഞ്ചിരിച്ചാൽ എന്താ, പുഞ്ചിരിക്കൂല, മോന്ത കനപ്പിച്ചിട്ടുണ്ട് എപ്പോഴും ഉണ്ടാകുക, മുഖം ചൊളിച്ചുകൊണ്ട് തന്നെ ഉണ്ടാകുക. ആളുകളെ കണ്ണൊന്ന് കൈകൊടുക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, സലാം പറയുക. ഇന്ന് ആളുകൾ പല കക്ഷികളും പാർട്ടികളും ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് അവനാന്റെ കക്ഷിയിൽപ്പെട്ടവരോട് കണ്ടുമ്പോൾ മാത്രമാണ് മനസ്സോർന്നൊന്ന് സലാം പറയുക, മനസ്സോർന്നൊന്ന് കൈയ്യെടുക്കുക, മനസ്സോർന്നൊന്ന് ചിരിക്കുക, മറ്റൊക്കെ കാഷ്വൽ ആയിട്ടുള്ള പറയണേ. എന്തൊരവസ്ഥ ആലോചിക്കുന്നത്, ഏതൊരു മുസ്ലിമിനോടും. അത് നമ്മൾ പഠിക്കണം, ബറാത്ത് മാത്രം ആളുകൾ പഠിക്കുന്നത്. എന്നിട്ട് അവനാന്റെ നമ്മൾ നാലാളും നാലാളും ആ നാലാളും മാത്രം കാണുമ്പോൾ മാത്രം മനസ്സറിഞ്ഞൊരു സലാം, ഇങ്ങനെ ഉണ്ടോ? എന്താ ഒന്ന് പുഞ്ചിരിച്ചാ വരിക, വലിയ ചെലവൊന്നുമില്ല, ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, പുഞ്ചിരിക്ക് പോണോ? പുഞ്ചിരിക്കൂല. അങ്ങനെയാണ് കൈ കൊടുക്കാൻ മടി. കൈ കൊടുക്കാൻ കൈ കൊടുത്ത് നിൽക്കുന്നിടത്തോളം പാപം പൊറുക്കപ്പെടുന്ന പറയുന്നത് അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. പ്രസന്ന മുഖത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾ നമ്മോടടുക്കും. നേരെ മറിച്ച് നമ്മൾ മുഖം ചുളിച്ചുകൊണ്ടാണെങ്കിലോ ജനങ്ങൾ നമ്മൾ വെറുത്തു പോകും. നമുക്ക് നമ്മൾ ആശയം ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. എങ്ങനെ ആശയം? ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം സലാം പറയാൻ പറ്റുമോ? ഏയ്, ദൈവത്തിന് മുമ്പ് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാ സമയത്തോടെ ഉമ്മനെന്നാ ദിനങ്ങളോ സലാം കേൾക്കുമോ? അപ്പൊ അതുകൊണ്ട് പ്രസന്ന മുഖത്തോട് ആളുകൾ അഭിമുഖീകരിക്കുന്നത് നമ്മൾ ശീലിക്കണം, പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലെടുത്ത് പറഞ്ഞത് ഞാൻ ഒരു സൂചന മാത്രം നൽകി. ഈ മൂന്ന് കാര്യങ്ങളാണ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സൽ സ്വഭാവത്തിന്റെ അടിത്തറയായി പറഞ്ഞിട്ടുള്ളത്. ഈ മൂന്ന് സ്വഭാവങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മളൊക്കെ നമ്മളെ സ്വന്തം വിചാരണ ചെയ്യുക, നമ്മളൊക്കെ മനസ്സിലാക്കുക, നമുക്കൊക്കെ സ്വഭാവത്തിൽ കുറെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് നമ്മൾ ആദ്യം അംഗീകരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ചികിത്സിക്കാൻ നോക്കുക. എന്നിട്ട് നമ്മുടെ കൂടെയുള്ളവരും കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ നമ്മളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മളെ നിലപാടുകളൊക്കെ ക്ലിയറാണ്, നമ്മുടെ എല്ലാ സമ്പർക്കങ്ങളിലും നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ് എന്ന ചിന്ത അവസാനിപ്പിച്ചിട്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുക. ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളാകാൻ പ്രവർത്തിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലാത്ത ബന്ധുമായി സെറ്റുകൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. അള്ളാഹുമ്മ ഖഫ്ഫിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.